SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
നമസ്കാരം ശ്രീ കണ്ണൂർ ഷെരീഫ്, ഈ ആഴ്ച ഓസ്ട്രേലിയയിലേക്ക് എത്തുകയാണ് താങ്കൾ, സ്വാഗതം ആദ്യം തന്നെ.
നമസ്കാരം എല്ലാവർക്കും.
മാപ്പിളപ്പാട്ട് രംഗത്ത് ഇപ്പോൾ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഗായകനാണ് താങ്കൾ. സാധാരണ പക്ഷേ കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലുമാണ് ഇത്തരത്തിൽ താങ്കളുടെ പരിപാടികൾ, സന്ദർശനങ്ങൾ, ചാനൽ പരിപാടികൾ എല്ലാം തന്നെ കാണാറുള്ളത്. അതിനപ്പുറം ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ മലയാളികൾ താമസിക്കുന്ന മറ്റു രാജ്യങ്ങളിൽ മാപ്പിളപ്പാട്ട് ഗായകൻ എന്ന രീതിയിൽ എത്രത്തോളം താങ്കൾക്ക് പോകാൻ കഴിയാറുണ്ട്, എത്രത്തോളം സ്വീകാര്യത കിട്ടാറുണ്ട്?
ഞാൻ ഇത് സെക്കൻഡ് ടൈം ആണ്. ആദ്യം ലണ്ടനിൽ പോയിരുന്നു, അതിനുശേഷം രണ്ടാമത് പോവുകയാണ് ഓസ്ട്രേലിയയിൽ. എനിക്ക് തോന്നുന്നു അവിടെ ശരിക്കും മാപ്പിളപ്പാട്ടിന്റെ ഒരു ആസ്വാദകർ ഒരുപാട് ഉണ്ടെങ്കിലും അവർക്ക് അങ്ങനെ പിന്നെ ഒരു പ്രോഗ്രാം കാണാനുള്ള ഇതുണ്ടായിട്ടില്ല. ഇത് പിന്നെ അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരുപാട് പാട്ടുകൾ ഇപ്പോൾ ഗ്രൂപ്പ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പാട്ടുകൾ അവരിങ്ങനെ പാടുന്നുണ്ടായിരുന്നു. അതിനർത്ഥം അവർക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ അവിടെ ഇതുവരെ അങ്ങനെ പ്രോഗ്രാം നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്വീകാര്യതയാണ് അവിടെ.
എനിക്ക് എന്തായാലും താങ്കളെ കുറിച്ച് കൂടുതൽ ചോദിക്കണമെന്നുണ്ട്. അതിനു മുമ്പ് ഈ മാപ്പിളപ്പാട്ടിനെ കുറിച്ച് കൂടി ഏറെ കാര്യങ്ങൾ അറിയണം. കാരണം ഒരുപക്ഷെ എല്ലാ മലയാളികൾക്കും ഇഷ്ടമുള്ള ഒരു ഗാനശാഖയാണ് മാപ്പിളപ്പാട്ട്, എങ്കിൽ പോലും മാപ്പിളപ്പാട്ടുകളെ കുറിച്ച് അധികം ആർക്കും അറിയില്ല എന്നാണ് തോന്നുന്നത് അല്ലേ?
അതെ അതെ, തീർച്ചയായും.
മുഖ്യധാരയിൽ അധികം ചർച്ച ചെയ്യാറില്ല. എന്തുകൊണ്ടായിരിക്കും അത്? എന്താണ് ഈ മാപ്പിളപ്പാട്ടുകൾ എന്ന് കാര്യം താങ്കളോട് ചോദിച്ചാൽ താങ്കൾ എങ്ങനെയായിരിക്കും പറയുക?
സാധാരണ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ മലബാറിന്റെ ഒരു സംസ്കാരമാണ്. മാപ്പിളപ്പാട്ട് മലബാറിലെ പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ ഒരു പ്രത്യേക സംസ്കാരത്തിൽപ്പെട്ടതാണ്. കാരണം ഈ നമ്മുടെ സ്വാതന്ത്ര്യദിന കാലത്തൊക്കെ മാപ്പിളപ്പാട്ടിന്റെ പല പിന്നെ പാട്ടുകളും മെസ്സേജ് ആയിട്ടുള്ള കുറെ പാട്ടുകളാണ്. കാരണം നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ചും മാപ്പിളപ്പാട്ടിലൂടെയാണ് ഏറ്റവും കൂടുതൽ മെസ്സേജ് ചെയ്യാൻ കഴിയുക. മെസ്സേജസ്, കാരണം കഥ പറയാനും അല്ലെങ്കിൽ ഒരു പിന്നെ നമ്മുടെ നാടിന്റെ സംസ്കാരത്തെ കുറിച്ച് പറയാനൊക്കെ കൂടുതൽ സാധിക്കുക മാപ്പിളപ്പാട്ടിലൂടെയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും നാട്ടില് എലക്ഷൻ വരെ മാപ്പിളപ്പാട്ടിന്റെ ഈണം കൂടുതൽ ഉപയോഗിക്കുന്നത് കാണാം. പലപ്പോഴും അത് കേൾക്കാനുള്ള വേദി ഉണ്ടായിട്ടില്ല പലർക്കും. പിന്നെ ഇപ്പോഴാണ് ഈ പല ചാനലുകളിലും ഇവിടെയും റിയാലിറ്റി ഷോ ഒക്കെ വന്നപ്പോഴാണ് പല നല്ല പാട്ടുകളും പലരും പുറത്തുള്ള ആൾക്കാരും കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ മാപ്പിളപ്പാട്ട് ഒരുപാട് മറ്റുള്ള ആൾക്കാരൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നി. കാരണം വെച്ചാല് മാപ്പിളപ്പാട്ട് മലബാറിൽ മാത്രം ഒതുങ്ങി നിന്ന മാപ്പിളപ്പാട്ട് ലോകം മുഴുവൻ എത്തുക എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ മെസ്സേജസ് എന്ന് പറയുന്നത് പിന്നെ വേറെ ഇപ്പൊ കത്ത് പാട്ട്, ഇപ്പം പ്രവാസികൾ ഒരുപാട് പ്രവാസികൾ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു, അവരുടെ വികാര വിചാരങ്ങൾ തൊട്ടുണർത്തുന്ന കുറെ പാട്ടുകൾ വന്നിട്ടുണ്ട്. പണ്ടൊരു കത്തുപാട്ടുണ്ടായിരുന്നു, ഉദാഹരണം പറയുകയാണെങ്കിൽ അബുദാബിയിലുള്ള ഒരു എഴുത്ത് പെട്ടി എത്രയും ബഹുമാനപ്പെട്ട തുടങ്ങുന്ന പാട്ട്, അത് ഞാൻ ജസ്റ്റ് രണ്ടുപേര് പാടാം എന്തായാലും. എത്രയും ബഹുമാനപ്പെട്ട എന്റെ പ്രിയ ഭർത്താവ്, വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പേരീശത്തിൽ ചൊല്ലിടുന്നു അസ്സലാം. ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്ന് തന്നെ എഴുതിടട്ടെ. മാറൂ നാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ. ഇത് ഒരു സ്ത്രീ പാടുന്നതായിട്ടാണ്, ഒരു സ്ത്രീ എന്താ പറയാ പിന്നെ ഭർത്താവിനെ എഴുതുകയാണ്. അപ്പൊ അതിന് മറുപടി എഴുതുന്നുണ്ട്. പിന്നെ ഈ കത്ത് അവിടെ കിട്ടി, അബുദാബിയിൽ ഒരു എഴുത്ത് പെട്ടി എന്ന് പറഞ്ഞിട്ട് കത്ത് കിട്ടിയ സമയത്ത് അതിന് മറുപടിയുണ്ട്. അബുദാബിയിലുള്ളോരെഴുത്തു പെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി. എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി എഴുതിയ കത്ത് ഞാൻ കണ്ട് ഞെട്ടി. മധുരാനുഭൂതികളയവിറക്കി മനസ്സിൽ വീണടിയും കൂപേരുക്കി. കരളിൽ ചുടുരക്ത മഷിയിൽ മുക്കി കത്തിന്റെ കതിർമാല കോർത്തൊരുക്കി. ഇനി അതിൽ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ശരിക്കും നമ്മുടെ പ്രവാസിയാണെങ്കിൽ നമ്മുടെ നെഞ്ചു പൊട്ടുന്ന കുറെ സത്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. ആ പാട്ട് കേട്ടിട്ട് അക്കാലത്ത് ജോലി വരെ മതിയാക്കിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു എന്നൊരു ചരിത്രം ഉണ്ടായിരുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ ഇപ്പം പിന്നെ ഒരു നാട്ടില് പണ്ടുണ്ടായിരുന്ന ഒരു വെള്ളപ്പൊക്കവും അതുപോലെ ഒരുപാട് വീടുകളൊക്കെ നശിച്ച ഒരു സന്ദർഭത്തില് ഒരു പാട്ടുണ്ടായിരുന്നു, ഇമ്മലയാളത്തിക്കുറി വന്നതുപോലത്തൊരു മലവെള്ളം നമ്മൾ ഏറെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ദാസേട്ടൻപാടി ഒരു പാട്ടാണ്. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ ഇതിപ്പോ ഞാൻ പെട്ടെന്ന് ഓർമ്മ വന്നത് പറഞ്ഞതാണ്. ഒരുപാട് കാര്യങ്ങൾ അതുപോലെ നമ്മളെ ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ചിന്തിക്കാനുള്ള പാട്ടുകൾ ഇപ്പം ജന്മം കൊണ്ട് നാം ഇതു കാല് കർമ്മം കൊണ്ടിന്ന് നാൽക്കാലി. സത്യമാണത്, കാരണം മനുഷ്യന്മാര് നാൽക്കാലികളെക്കാൾ കഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള മെസ്സേജസ് നമ്മളെ ചിന്തിക്കാനുള്ള കുറെ പാട്ടുകൾ മാപ്പിളപ്പാട്ടിൽ ഒരുപാട് വന്നിട്ടുണ്ട്.
അതെ അതെ. ഇപ്പൊ താങ്കൾ പാടിയപ്പോൾ തന്നെ, ഇപ്പൊ കത്തുപാട്ടൊക്കെ പാടിയപ്പോൾ തന്നെ മനസ്സിലാകാവുന്ന ഒരു കാര്യം, ശുദ്ധ മലയാളം അതോടൊപ്പം തന്നെ അറബി താളം അത് ചേർന്നൊരു അറബി മലയാളം എന്ന രീതിയിലാണല്ലോ മാപ്പിളപ്പാട്ടുകളെ പറയുന്നത് തന്നെ. കേരളത്തിന്റെ ഒരു മൾട്ടി കൾച്ചറൽ സ്വഭാവത്തിന്റെ ഏറ്റവും നല്ല തെളിവുകളിൽ ഒന്നുമായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാനും കഴിയും. ഈ മലയാളത്തിന് മലയാളം അറബി എന്നതിനുപരിയായിട്ട് സംസ്കൃതം ഉൾപ്പെടെയുള്ള ഭാഷകളും മാപ്പിളപ്പാട്ടുകൾ വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അത് സത്യമാണോ?
അത് മാപ്പിളപ്പാട്ടിന് ശരിക്കും സങ്കര ഭാഷയാണ്. അറബി മലയാളം കന്നഡ തമിഴ് പിന്നെ അതുപോലെ സംസ്കൃതം ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് ഇസലുകളുണ്ട്. മോയിൻകുട്ടി വൈദ്യർ എഴുതിയിരിക്കുന്ന ഒരുപാട് പാട്ടുകളും പൂമകളാണ് ഹുസൂർ ജമാൽ പുന്നാരത്താളം മികന്ദ പി വി അതൊക്കെ ഒരു വേറൊരു ടൈപ്പ് പല തരത്തിലുള്ള പാട്ടുണ്ട്. ഇപ്പൊ തടകി മണത്തെ സമയത്തിൽ ഉടനവനെത്തി മനസ്സുള്ളിൽ സരസിജമുറ്റേ മധുരത്തേ ഹുസൂർ ജമാല അവളുടെ തരമഹതൊക്കെ മാറേം തീടും എന്നതുടെ ഹാല. സുനിൽ ജമാലിനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു പാട്ടാണ്, ബദറുൽ മുനീർ ഒരു കാവ്യമാണ്, പ്രണയ കാവ്യത്തെ കുറിച്ച് വിശദീകരിക്കുന്നത്. അതുപോലെ ഒരു യുദ്ധത്തെ കുറിച്ച് പുറപ്പെട്ട ബുജാഹിലുകൾക്ക് പൊങ്കിയെടുന്ത് ലിബാസ് ചമൈന്ത് പുതുമാക്കസവിട്ടുകൾ വൈത്ത് ഹരീരുമുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉളമേമ ചട്ടകളും അരനാട ചുട്ടുകളും പലവണി പൊതുവായി എടുത്തൊരു ആത്തമിതൽത്ത് പതിത്തിടലായി. ഇത് പല എന്താ പറയാ മോയിൻകുട്ടി വൈദ്യരുടെ കാവ്യമാണ്. ഇത് പിന്നെ ഒരുപാട് ഭാഷ
സങ്കരമാണല്ലേ അത്.
അതെ,
ഭാഷ. ഈ മാപ്പിളപ്പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എവിടെ നിന്ന് കേട്ടാലും എപ്പോൾ കേട്ടാലും മാപ്പിളപ്പാട്ട് കേൾക്കുമ്പോൾ അത് മാപ്പിളപ്പാട്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതൊരു ഒരു ഈശൽ താളത്തിന്റെ പ്രത്യേകത കൊണ്ട് മാത്രമാണോ, അതിനപ്പുറമായി ഇത് എഴുതുന്നതിനും പ്രത്യേക ചിട്ടവട്ടങ്ങളോ നിയമങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ?
ആ, തീർച്ചയായും ഉണ്ട്. കമ്പി കഴുത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് പ്രാസൊപ്പിച്ചുള്ള എഴുത്തുകളുണ്ട്. ഇതിന് ഒരു ശാസ്ത്രീയതയുണ്ട്. അതോടൊപ്പം ഈ താളം ഈണവും മസ്റ്റാണ്. ഈണം പ്രത്യേക ശൈലിയാണ്, കാരണം ഹിന്ദുസ്ഥാനി ബേസിക്കലായിട്ടുള്ള ഈണങ്ങളാണ് കൂടുതലും പാട്ടിലിട്ടാകുക. ഈ പറഞ്ഞതുപോലെ മലബാറിന്റെ സംസ്കാരമായി കല്യാണത്തിന് പലതരത്തിലുള്ള കല്യാണത്തിന് പാടുന്ന കുറെ പാട്ടുകൾ ഈ വധുവിനെ കൊണ്ടുവരുമ്പം ഈ എന്താ പറയാ
ഒപ്പനപ്പാട്ടുകൾ തന്നെയാണ്.
അതെ, ഒപ്പനപ്പാട്ടുകൾ അതല്ലാത്തതുണ്ടോ? ഇങ്ങനെ ഈ വധുവിനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ചുറ്റിലും കുറെ ആൾക്കാർ കൂടെ നിന്ന് തൂക്കുവിളക്കൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പാടിപ്പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും ചില തലശ്ശേരികളിലൊക്കെ കല്യാണത്തിന് ഇപ്പോഴും അവരത് കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് സംസ്കാരത്തിന്റെ ഭാഗമായിട്ട്.
ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എല്ലാ മലയാളികളും ഇഷ്ടപ്പെടുന്നതായിരിക്കും മാപ്പിളപ്പാട്ടുകൾ. പക്ഷേ അത് കേരളത്തിന്റെ ഒരു തനത് കലാരൂപം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. കാരണം കേരളത്തിലാണല്ലോ മാപ്പിളപ്പാട്ടുകൾ ഉള്ളതും ഉത്ഭവിച്ചതുമെല്ലാം. പക്ഷെ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റ് വേദികളിലേക്ക്, ഇപ്പൊ കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ കഥകളിയോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഇന്ത്യക്കകത്ത് തന്നെ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് മറ്റ് സാംസ്കാരിക പരിപാടികളിൽ മാപ്പിളപ്പാട്ടിന് പോകാൻ കഴിയാറുണ്ടോ എന്നുള്ളതാണ്.
അത് വളരെ കുറവാണ്, കാരണം ഇന്ത്യക്കകത്ത് അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഉണ്ടായിട്ടില്ല. പക്ഷെ കേരളത്തിലെ പല ഈ ഓണം പോലെയുള്ള ഫെസ്റ്റിവലിന് ഇപ്പൊ തിരുവനന്തപുരത്ത് പിന്നെ എല്ലാ പരിപാടികളും 10 ദിവസം നീണ്ടിരിക്കുന്ന ഓണ പരിപാടികളിൽ ഒരു പരിപാടി മാപ്പിളപ്പാട്ട് ഷോക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട് സർക്കാർ ഇതര പ്രോഗ്രാം. അല്ലാതെ ഇന്ത്യ അങ്ങനത്തെ ഇതിലൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്.
തീർച്ചയായും. എന്നാൽ താങ്കളിലേക്ക് കൂടി, താങ്കളെ കുറിച്ച് കൂടി ചോദിക്കുകയാണെങ്കിൽ, പല ഭാവത്തിലുള്ള പാട്ടുകൾ പാടുന്ന ഒരാളാണ് താങ്കൾ, പലതരത്തിലുള്ള, എങ്ങനെയാണ് മാപ്പിളപ്പാട്ടിലേക്ക് താങ്കൾ എത്തിയത്?
അങ്ങനെയല്ല, ഇത് മാപ്പിളപ്പാട്ടിൽ എത്തിയതെന്ന് പറയാൻ പറ്റില്ല. കാരണം മലബാറിൽ ഏറ്റവും കൂടുതൽ പാടുക കിട്ടുക, ഏതൊരു പാട്ടുകാരനും കിട്ടുക ആൽബം മാപ്പിളപ്പാട്ട്, ഇതൊക്കെയാണ് ആദ്യം കിട്ടുക. അതുകൊണ്ട് തന്നെ കിട്ടുന്നതൊക്കെ പാടുക എന്നല്ലാതെ ഇന്നതേ പാടുക പോകും എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നില്ല ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഫസ്റ്റ് പാടിയ പാട്ട് തന്നെ എന്താ പറയാ ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ എനിക്കൊരു നല്ല സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥാനം കിട്ടി.
അതിനുശേഷം
പിന്നെ ഫസ്റ്റ് ഞാൻ വേറെ ഒരു പാട്ടാണ് പാടിയത്, എന്റെ പാട്ടല്ല, മൂസ എറിഞ്ഞോളി എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരന്റെ, മാപ്പിളപ്പാട്ടിലൊരു മുതിർന്ന പാട്ടുകാരന്റെ ഒരു പാട്ട് ഞാൻ റീപാടിയാണ്, മിസറിയിലെ രാജ്യം എന്നുള്ള. ഞാൻ രണ്ടൊരു പാടാ. മിസറിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തീ ഇഷുക്കക്കടലിന്റെ മോസപോട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീയൂസഫ് നബീ നിറഞ്ഞല്ലോ. ഇതാണ് ഞാൻ ഫസ്റ്റ് പാടിയ പാട്ട്,
സ്റ്റുഡിയോന്ന്
ആദ്യമായിട്ട് പാടുന്നത്. അതിനുശേഷം പിന്നെ കുറെ പാട്ടുകൾ കിട്ടി. ദറജപ്പുമോടല്ലേ ലൈല നീ എന്റെ കൽബല്ലേ മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. അതിനുശേഷം ഞാനൊരു 6,000-7,000 പാട്ടുകൾ പാടി, മാപ്പിളപ്പാട്ടും അല്ലാത്ത പാട്ടുകളും ഒക്കെ ആയിട്ട്.
7,000 പാട്ടുകളായിട്ടുണ്ട് തങ്ങളിപ്പോൾ. എനിക്ക് തോന്നുന്നു എല്ലാ ഭാവത്തിലും എല്ലാ തരത്തിലുള്ള പാട്ടുകൾ, ഗസലുകളും മാപ്പിളപ്പാട്ടുകളും ഭക്തിഗാനങ്ങളും എല്ലാം പാടുന്നുണ്ടെങ്കിലും ഈ വിഷാദ ഭാവമുള്ള പാട്ടുകളിലാണ് താങ്കൾക്ക് കൂടുതൽ സ്വീകാര്യത എന്ന് പലപ്പോഴും മറ്റ് പല ചർച്ചകളിലൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ?
അത് ചിലപ്പം നമ്മുടെ നേച്ചർ സംബന്ധമായിട്ടായിരിക്കാം. എനിക്ക് അങ്ങനത്തെ പാട്ടുകളാകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിന് വല്ലാതെ സ്വാധീനിച്ച് പാടാൻ പറ്റുന്ന അറിയില്ല. നമ്മള് ചില പാട്ടുകൾ നമ്മളെ വല്ലാതെ മനസ്സിനെ സ്വാധീനിച്ച് പാടുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള പാട്ടുകൾ എനിക്ക് പാടാൻ കൂടുതൽ താല്പര്യമുണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എല്ലാവരും.
ഓക്കെ, ഏതെങ്കിലും അങ്ങനെ പാടിയിട്ട് മനസ്സിൽ ടച്ച് ചെയ്ത പാട്ടുകളുണ്ടോ, മനസ്സിൽ അത്രത്തോളം സ്പർശിച്ച പാട്ടുകളുണ്ടോ?
ഒരുപാട് പാട്ടുകൾ ഞാൻ ഒന്നാമത് പിന്നെ ഈ സിനിമയിലെ കുറെ ഞാൻ സിനിമയിൽ പാടിയിട്ടുണ്ട്. ഒന്ന് രണ്ട് സിനിമയിൽ പാടിയിട്ടുണ്ട്. അതില് ഒരു സിനിമ കുഞ്ചാക്കോ ബോബന്റെ ഗോഡ് ഫോർ സെയിൽ എന്ന് പറഞ്ഞ പടത്തിലാണ് പാടിയത്. അതില് ഒരു അയ്യപ്പ ഭക്തിയാനാണ് ഞാൻ പാടിയത്. ഞാനും ജെ വിജയ മാഷിന്റെ കൂടെയാണ് പാടിയത്, ജയ മാഷിന്റെ കൂടെ. പിന്നെ ഒരു നിക്കാഹ് എന്ന് പറഞ്ഞ പടത്തിലൊരു മാപ്പിളപ്പാട്ട്, ഗോപീസുന്ദറിന്റെ ഒരു മാപ്പിളപ്പാട്ട് പാടി. പക്ഷെ വിഷാദ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷാദപ്പാട്ട് മാപ്പിളപ്പാട്ടിൽ ധാരാളം ഉണ്ട്. ഈ വിരഹ ദുഃഖങ്ങള് അങ്ങനത്തെ കുറെ പാട്ടുകൾ ധാരാളം ഉണ്ട്. ഇപ്പോഴ് അത്യാവശ്യം കുറച്ച് ഗസൽ പ്രോഗ്രാമും മിക്സ് ആയിട്ടുള്ള പ്രോഗ്രാമും ഒക്കെ ചെയ്യാറുണ്ട്, മെഹഫിൽ എന്ന് പറഞ്ഞിട്ട് ചെയ്യാറുണ്ട്. ഒരു എനിക്കൊരു ഗസലിനോട് പ്രത്യേക താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ പ്രോഗ്രാം അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു വ്യത്യസ്തത എപ്പോഴും ഒരു ഗായകൻ എന്ന് പറയുമ്പോൾ ഇന്നേ പാട്ടേ പാടാവൂ എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല.
ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു പക്ഷെ അത് തന്നെയാണ്, താങ്കളിപ്പോൾ അയ്യപ്പ ഭക്തിഗാനം പാടി എന്ന് പറഞ്ഞു, അത്തരത്തിലുള്ള മറ്റു ഗാനവേദികളിലേക്ക് താങ്കൾ എന്തുകൊണ്ടാണ് കൂടുതലായി ഇത്രത്തോളം സ്വീകാര്യത കിട്ടിക്കഴിഞ്ഞു, 7,000 പാട്ടുകൾ പാടിക്കഴിഞ്ഞു, പക്ഷേ ഈ ഒരു ഇസ്ലാമിക ഭക്തിഗാനങ്ങളും മാപ്പിളപ്പാട്ടുകളും ഗസലുകളും അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ഗാനവേദികളിലേക്ക് എന്തുകൊണ്ടാണ് എത്താത്തത്?
അത് ഒന്നാമത് നമ്മുടെ നാട്ടിലെ ഒരു പിന്നെ ഒരു പാട്ട് പാടി ആ പാട്ട് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ആ പാട്ടുകാരനെ ആ രീതിയിൽ മാത്രമേ സമൂഹത്തിന് മുമ്പിൽ കൂടുതൽ അട്രാക്റ്റീവ് ആവുള്ളൂ. ഇപ്പൊ മാപ്പിളപ്പാട്ടിലൂടെ അറിയപ്പെട്ടതുകൊണ്ട് മാപ്പിളപ്പാട്ട് ഗായകനാണ് എന്നെ അറിയപ്പെടുക. അങ്ങനെ ഓരോ ഇപ്പൊ എനിക്ക് കുറെ ഹിറ്റുകൾ അതിൽ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് മാപ്പിളപ്പാട്ട് ഗായകൻ എന്നുള്ള പേര് എനിക്ക് വന്നു. ഇനിയിപ്പം ഡിവോഷണൽ പാടുന്ന കുറെ പാട്ടുകാരുണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പം മറ്റുള്ള ഡിവോഷണൽ പാടുന്ന ഇപ്പൊ ക്രിസ്ത്യൻ ഡിവോഷണൽ പാടുന്ന കെസ്റ്റർ മികച്ച ഒരു പാട്ടുകാരനാണ്. പക്ഷെ കെസ്റ്ററിന് അറിയപ്പെടുന്ന ക്രിസ്ത്യൻ ഡിവോഷണൽ സിംഗർ എന്നാണ്. അതെന്താന്ന് വെച്ചാല് കെസ്റ്റർ ഏറ്റവും കൂടുതൽ പാടിയിട്ട് അയാൾക്ക് ഒരുപാട് ഹിറ്റ് പാട്ടുകൾ ക്രിസ്ത്യൻ ഡിവോഷണൽ ഉണ്ടാക്കാൻ സാധിച്ചെടുത്തു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂടുതലായിട്ടുള്ള അങ്ങനെയുള്ള പാട്ടുകളാണ് കൂടുതൽ കിട്ടുക. അപ്പൊ എപ്പോഴും പറയുമ്പോഴും കെസ്റ്റർ എന്ന് പറയുമ്പോൾ ക്രിസ്ത്യൻ ഡിവോഷണൽ സിംഗർ അല്ലേ എന്ന് പറയും. അപ്പൊ അത് നമ്മുടെ നാടിന്റെ ഒരു ഇതാണ്, എന്തെങ്കിലും ഒന്ന് വന്നാൽ പിന്നെ ആ ഒരു ഇതിൽ മാത്രമേ കാണുള്ളൂ. പക്ഷെ അവരുടെ ശരിയായ കഴിവിനെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു ശരിയായ സത്യം.
അവസരം കിട്ടുകയാണെങ്കിൽ മറ്റെല്ലാ പാട്ടുകളും പാടാൻ താങ്കൾ തയ്യാറാണ്?
പിന്നെ തീർച്ചയായും.
എന്തായാലും ഓസ്ട്രേലിയയിൽ ഇപ്പോൾ എനിക്കൊന്ന് സിഡ്നിയിലും ബ്രിസ്ബനിലും പരിപാടി നടക്കുകയാണ്, താങ്കളുടെ പരിപാടികൾ ഉണ്ടാകും. എന്താണ് നമുക്ക് ആ പരിപാടികൾ പ്രതീക്ഷിക്കാവുന്ന, ഏത് തരത്തിലുള്ള പാട്ടുകളാണ്?
ഓഡിയൻസ് ആവശ്യപ്പെടുന്ന പാട്ടുകളാണ് കൂടുതൽ പാടാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അത് നമ്മൾ കുറച്ച് കുറെ പാട്ടുകൾ നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ഓഡിയൻസ് വരുന്ന അവരുടെ ഇഷ്ടങ്ങളും കൂടി നമ്മൾ മാനിക്കാൻ ഉദ്ദേശിക്കുന്നു. കാരണം പിന്നെ അങ്ങനെയാവുമ്പം ഓഡിയൻസിന് ഒരുപാട് ഇഷ്ടമുള്ള കുറെ ഗാനങ്ങൾ ഉണ്ടാകും. മിക്കവാറും എൻ്റെ 27 സംഗീത ജീവിതത്തിലൂടെ കടന്നുപോയ പാട്ടുകളായിരിക്കും. അതിൻ്റെ ഒരു 4 അവർക്ക് പാടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതാകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടെങ്കിലും പാടി എന്നുള്ളൊരു സന്തോഷം ആ ഓഡിയൻസിൽ ഇരിക്കുന്ന ആൾക്കും ഉണ്ടാവുമല്ലോ. അതാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ കണ്ണൂർ ഷെരീഫ്, ഇത്രയും നേരം ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു, താങ്ക് യു. എല്ലാവരെയും പ്രോഗ്രാമിൽ ക്ഷണിക്കുകയാണ്, താങ്കളെ അടക്കം എല്ലാവരെയും.
ഗജബ് മാസ നിലാവ് പോലെ കവിളിൽ ഒളിവുള്ളതോലെ കാത്തിരിക്കും മാരനേനി ഇന്ന് പെണ്ണാളെ ചുണ്ടിൽ മധുരമെല്ലാം മാരനേനി നൽകുമോളെ കഞ്ചക പൂ മൊഞ്ചു കണ്ട് നെഞ്ചിലൊരു പിടിയാശ പൂണ്ട് മഞ്ചലേറി വന്നു നിന്റെ മുത്തുപൂമാരൻ കഞ്ചക പൂ മൊഞ്ചു കണ്ട് നെഞ്ചിലൊരു പിടിയാശ പൂണ്ട് മഞ്ചലേറി വന്നു നിന്റെ മുത്തുപൂമാരൻ പാട്ടും മാസനിലാവ് പോലെ കവിളിൽ ഒളിവുള്ളതോലെ കാത്തിരിക്കും മാരനേനി ഇന്ന് പെണ്ണാളെ ചുണ്ടിൽ മധുരമെല്ലാം മാരനേനി നൽകു പൂമോളെ പനിമതിപ്പും പെണ്ണൊരുങ്ങി കണ്ണിലെന്തിന് കള്ളനാണം ഇഴപ്പിടയിക്കുന്നു താമരപ്പൂ താലി ചാർത്തി പനിമതിപ്പും പെണ്ണൊരുങ്ങി കണ്ണിലെന്തിന് കള്ളനാണം ഇഴപ്പിടയിക്കുന്നു ജബ് മാസ നിലാവ് പോലെ കവിളിൽ ഒളിവുള്ളതോലെ കാത്തിരിക്കും മാരനേനി ഇന്ന് പെണ്ണാളെ ചുണ്ടിൽ മധുരമെല്ലാം മാരനേനി നൽകു പൂമോളെ മണിയറയിൽ ചെന്നു നിൽക്കൂ മനസ്സിലിമ്പത്തെ നിറയ്ക്കൂ മാരനായി കൽവിൽ നിന്നൊരു മെത്തവീരിക്കൂ മണിയറയിൽ ചെന്നു നിൽക്കൂ മനസ്സിലിമ്പത്തെ നിറയ്ക്കൂ മാരനായി കൽവിൽ നിന്നൊരു മെത്തവീരിക്കൂ മധുരം മാസനിലാവ് പോലെ കവിളിൽ ഒളിവുള്ളതോലെ കാത്തിരിക്കും മാരനേനി ഇന്ന് പെണ്ണാളെ ചുണ്ടിൽ മധുരമേ